നമസ്കാരം ഡോക്ടർ ബിജു ജോർജ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സെൽവി.
ഡോക്ടർ, ഓസ്ട്രേലിയയിൽ നിരവധി പേർക്ക് അസിഡിറ്റി മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായി കേൾക്കാറുണ്ട്. അപ്പോൾ ഈ അസിഡിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് വ്യക്തമാക്കാമോ?
സെൽവി, അസിഡിറ്റി എന്ന് പറയുന്നതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിഫ്ലക്സ് ഡിസീസ് ആണ്. അതായത് ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിന് ടെക്നിക്കലായിട്ട് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ, എല്ലാവരുടെയും ആമാശയത്തിൽ നോർമലായിട്ട് ആസിഡ് ഉണ്ട്. ആ ആസിഡ് ഈസി ആയിട്ട് നമ്മുടെ അന്നനാളത്തിലേക്ക് ഉയർന്നു കയറുന്ന ആ ഒരു കണ്ടീഷനാണ് അസിഡിറ്റി അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏകദേശം 2 ലിറ്ററോളം വരും ഒരു ദിവസം. അത് സ്റ്റൊമക്കിൽ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അബ്നോർമലായിട്ട് ഇങ്ങനെ ഡിസീസ് കണ്ടീഷനിൽ അത് അന്നനാളത്തിലേക്ക് ഉയർന്നു വരുമ്പം നമുക്കത് സംബന്ധമായ സിംറ്റംസ് ഉണ്ടാകും. അതിനെ അസിഡിറ്റി അല്ലെങ്കിൽ റിഫ്ലക്സ് എന്ന് പറയും.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അന്നനാളത്തിൽ നിന്ന് തികട്ടി കയറി വരുന്നതിനാണല്ലോ അല്ലെ ഈ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്?
അതിനെയാണ് പറയുന്നത്. അതെ, കറക്റ്റ് ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാധാരണയായി പൊതുവിൽ കാണപ്പെടാറുള്ള ഗ്യാസും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആസിഡിറ്റി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്, വ്യത്യാസമുണ്ട്. അസിഡിറ്റി എന്ന് പറയുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ റീഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ അസിഡിറ്റി കൊണ്ടുള്ള അസുഖം എന്ന് പറയുന്നത്. ഇപ്പം ലോകം മൊത്തം നോക്കുവാണെങ്കിൽ ഒരു 40% ആൾക്കാർക്ക് ഈ റിഫ്ലക്സ് പ്രോബ്ലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കൊക്കേഷ്യൻസിലാണ്, വൈറ്റ് പോപ്പുലേഷൻസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്ന് ടെക്നിക്കലായിട്ട് പറയുന്നത് അതിനെയാണ് സാധാരണ ഗ്യാസ് എന്ന് പറയുന്നത്. വയറ്റിൽ കമ്പിക്കുക, വയറ്റിൽ വേദനയുണ്ടാകുക, ഗ്യാസ്, ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്ന സിംറ്റംസ് ഇറിറ്റബിൾ ബൗളിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷണൽ ബൗൾ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഒരു ഒരു ഡിസീസ് കണ്ടീഷനാണ്. അത് അസിഡിറ്റീവ് ആയിട്ടും ഈക്വലൻ്റ് അല്ല.
ഓക്കെ, അപ്പോൾ ഈ അസിഡിറ്റി എന്നത് ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മലയാളികൾക്കിടയിൽ എത്രത്തോളം കോമൺ ആയി കാണപ്പെടാറുണ്ട് ഡോക്ടർ?
നമ്മൾ സെൽവി, അത് മലയാളികളിൽ എത്രമാത്രം ഇൻസിഡൻസ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് പറയുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ, ഒരു കമ്മ്യൂണിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയാലേ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പക്ഷേ ഞാനൊരു ഉദ്ദേശം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻസിൽ ആസച്ച് ഈ റിഫ്ലക്സ് പ്രോബ്ലം ഒരു 8% ആൾക്കാർക്കേ ഉള്ളതെന്നാണ്. ഇപ്പം ഈയിടെ ഒരു സ്റ്റഡി നടത്തിയായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി. അപ്പോൾ അവരുടെ ഡേറ്റ അനുസരിച്ച് 8% ആൾക്കാരിൽ, ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരിൽ, മലയാളി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളിൽ ഈ സിംറ്റംസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് വെസ്റ്റേണൈസ്ഡ് ആവുകയാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇൻസിഡൻസ് കുറച്ചുകൂടെ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. പറയുവാണെങ്കിൽ ഒരു 10-ഉം 20-ഉം ഇടയ്ക്കുള്ള പെർസെന്റ് ആൾക്കാരിൽ ഇതുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് മലയാളീസ്.
ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന മലയാളികളിൽ അവരുടെ ജീവിത രീതി മാറുന്നതനുസരിച്ച് അവർക്ക് അസിഡിറ്റി മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയും ആഹാര രീതിയും ഒക്കെ ക്രമീകരിക്കുന്നത് വഴി ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ ഡോക്ടർ?
ഒരു പരിധിവരെ തീർച്ചയായിട്ടും സാധിക്കും. ലൈഫ് സ്റ്റൈലും ഫുഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കൂടെ ഈ ഉള്ള റിഫ്ലക്സിനെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും തീർച്ചയായിട്ടും സാധിക്കും. സാധാരണഗതിയിൽ റിഫ്ലക്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചിലതരം ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ടുണ്ടാകാം, പലതരം ഡ്രഗ്സ് മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാം, പിന്നെ നമ്മുടെ ജീവിത രീതി അതുകൊണ്ടുണ്ടാകാം. ഇപ്പം ഞാൻ എക്സാമ്പിൾസ് പറയാം. ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഫാറ്റി മീൽ, ഒരുപാട് കൊഴുപ്പുള്ള ആഹാരം, അത് കഴിക്കുന്നവർക്ക് റിഫ്ലക്സ് കൂടുതലായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റഡീസിൽ കാണിച്ചത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരിൽ കൂടുതൽ റിഫ്ലക്സ് ഉണ്ടാകും. പിന്നെ ചില ഫുഡ് ഐറ്റംസ് പറയുകയാണെങ്കിൽ ചോക്ലേറ്റ്, പെപ്പർ മിൻറ്റ്, കോഫി, പിന്നെ ഈ ആൾക്കഹോൾ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ, സ്മോക്കേഴ്സിൽ, പിന്നെ ഈ സിട്രസ്, അതില്ലേ നമ്മുടെ നാരങ്ങ, ലെമൺ, അതുപോലത്തെ സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ, സ്പൈസി ഫുഡ് കഴിച്ചാൽ, ഇതൊക്കെ കഴിക്കുന്നവരിൽ കൂടുതൽ റിഫ്ലക്സ് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കുകയാണെങ്കിൽ റിഫ്ലക്സ് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ, അവർക്ക് ഈ എസ്പെഷ്യലി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് നടക്കുകയൊന്നും ചെയ്യാതെ കുറേ നേരമൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ റിഫ്ലക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്, അത് ഉപയോഗിക്കുന്നത് കൊണ്ടും ഈ റിഫ്ലക്സ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് റീഫ്ലക്സിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും റിഫ്ലക്സ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കണം. അതുകൂടാതെ നമുക്ക് റിഫ്ലക്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ സ്ലീപ്പിലും അതിലൊക്കെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാവുന്നതാണ്. നമ്മൾ കിടക്കുമ്പോഴത്തേക്കും കൂടുതൽ റിഫ്ലക്സ് ഉണ്ടാകുന്ന ആൾക്കാർ ഈ കട്ടിലിൻ്റെ തലഭാഗം ഇച്ചിരി ഉയർത്തി വെക്കുന്നത് നല്ലതാണ്, ചെസ്റ്റ് ഉയർന്നിരിക്കാൻ. അപ്പം സ്റ്റൊമക്കിൽ നിന്നും ഫ്ലൂയിഡ് അന്നനാളത്തിലേക്ക് കയറുന്നത് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സെയിം ഇഫക്റ്റ് കിട്ടുന്നതാണ് രണ്ട് പില്ലോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വെഡ്ജ് ഷേപ്ഡ് ഫോം എന്ന് പറയും, അത് വെച്ചോ നമ്മുടെ ചെസ്റ്റും തലയും കൂടെ ഉയർത്തി വെക്കുന്നത് സഹായകരമായിരിക്കും.
ഓക്കെ ഓക്കെ. ഇപ്പോൾ അസിഡിറ്റി എന്താണെന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അസിഡിറ്റി മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ?
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മളത് വളരെ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഈ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. ഞാൻ എല്ലാവർക്കും അറിയാം അസിഡിറ്റി എന്ന് പറയുമ്പോഴത്തേനും ആദ്യമേ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ പറയുമ്പം നെഞ്ചരിച്ചിൽ എന്നാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംപ്റ്റം. ഹാർട്ട് ബേൺ അതാണ് റിഫ്ലക്സിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഒരു സിംപ്റ്റം. അതിലുണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മോൾ ഭാഗത്ത് നിന്ന് ഒരു എരിച്ചിലായിട്ട് തുടങ്ങി അത് നെഞ്ചിൽ കൂടെ നെക്ക് വരെ അല്ലെങ്കിൽ ത്രോട്ടിലേക്ക് ഇങ്ങനെ ഒരു എരിച്ചിൽ പോലെ വരും. അത് ചിലപ്പം നമ്മുടെ പുറകു ഭാഗത്തേക്കും കൂടെ റേഡിയേറ്റ് ചെയ്യാം, ഹാർട്ട് ബേൺ. അതാണ് മെയിൻ സിംപ്റ്റം. പിന്നെ ഉള്ള സിംപ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുളിച്ച് തകട്ടൽ എന്ന് പറയും, അതായത് ആസിഡ് ചുവയുള്ള ഫ്ലൂയിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും വായിലേക്ക് വരെ ഇങ്ങനെ തകട്ടി കയറി വരാം. അത് കൂടുതലായിട്ട് ചിലപ്പം റിഫ്ലക്സ് ഉള്ളവരിൽ അവർ കുനിഞ്ഞു നിൽക്കുമ്പം ഇങ്ങനെ ഫ്ലൂയിഡ് കയറി വരാം. അതാണ് വേറൊരു സിംപ്റ്റം. പിന്നെ ഉള്ള സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഡിസ്ഫേജി, അതായത് ഭക്ഷണം ഇറങ്ങാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ട് പോലെ തോന്നാം, ഈ തടയുന്ന പോലെ തോന്നാം. നമ്മൾ സോളിഡ് ഫുഡ് കഴിക്കുമ്പം അന്നനാളത്തിൽ തടയുന്നത് പോലെ തോന്നാം. അതുകൂടാതെയുള്ള സിംപ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേനും ചിലപ്പം നമുക്ക് വായിലേക്ക് ഇങ്ങനെ വെള്ളം പെട്ടെന്ന് നിറഞ്ഞു വരുന്ന പോലെയുള്ള തോന്നൽ, വാട്ടർ ബ്രാഷ് എന്ന് പറയും, ഈ സോൾട്ടി ആയിട്ടുള്ള ഫ്ലൂയിഡ്, സലൈവറി ഗ്ലാൻസി എന്ന് വരുന്നതാണ്, അതൊരു സിംപ്റ്റം ആകാം റിഫ്ലക്സിൻ്റെ. പിന്നെ ചിലർ പറയും തൊണ്ടയിൽ വേദന, എരിച്ചിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ വേദന, പിന്നെ എക്കിള്, ഹിക്കപ്സ്, അതുപോലത്തെ സിംപ്റ്റംസ് വരാം. ഇപ്പോൾ നമ്മൾ ഈ സിംപ്റ്റംസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പം സൂചിപ്പിക്കേണ്ട വേറൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്നനാളത്തെ സംബന്ധിക്കുന്ന അല്ലാത്ത സിംപ്റ്റംസും ഉണ്ടാകാൻ സാധിക്കും റിഫ്ലക്സ് അല്ലെങ്കിൽ അസിഡിറ്റി കൊണ്ട്. അതിലൊന്നാണ് ചെസ്റ്റ് പെയിൻ. നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിക്കും ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേക്കും. അത് ചിലപ്പം അന്നനാളത്തിൽ നിന്ന് വരുന്നതായിരിക്കും, അത് റിഫ്ലക്സ് കൊണ്ട് ഉണ്ടാകാൻ സാധിക്കും. പിന്നെ ചുമ, ആസ്മ, ഇതെല്ലാം റിഫ്ലക്സിന്റെ സിംപ്റ്റംസ് ആയിട്ട് വരാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഈ അസിഡിറ്റി ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് വല്ല പ്രായപരിധിയോ മറ്റോ ഉണ്ടോ ഡോക്ടർ?
പ്രായപരിധി ഇല്ല. ചെറിയ പിള്ളേരിൽ മുതൽ, പീഡിയാട്രിക് പോപ്പുലേഷനിൽ മുതൽ വളരെ പ്രായമായ ജീറിയാട്രിക് ആൾക്കാരിൽ വരെ ഇതുണ്ടാകും. ചെറിയ പിള്ളേരിൽ അത് ആസ്മ ആയിട്ട് വരാം, ചുമയായിട്ട് വരാം, ശ്വാസം മുട്ടലായിട്ട് വരാം. പ്രായമായവരിൽ ആണെങ്കിൽ സിംപ്റ്റംസ് ഒന്നും ഇല്ലാതെ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും അത് അന്നനാളത്തിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് റിഫ്ലക്സിൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ഈ അന്നനാളം ചുരുങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. അങ്ങനെ പ്രായവ്യത്യാസം ഇല്ല, എല്ലാവർക്കും ഉണ്ടാകാം.
ഇപ്പൊ സാധാരണ നമ്മൾ ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് പതിവ്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന്. ഇത് എത്രത്തോളം ഗുരുതരമാണ് ഡോക്ടർ?
സെൽവി, അതിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ റിഫ്ലക്സ് ഇല്ല ഉണ്ടാകാത്ത മനുഷ്യർ കാണിയല്ലോ, എല്ലാവർക്കും റിഫ്ലക്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നെഞ്ചരിച്ചിൽ അത് വളരെ ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. അതിന് നമ്മൾ ചെറിയ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് റെമഡിയോ അല്ലെങ്കിൽ നമ്മൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന എന്തെങ്കിലും അൻറ്റാസിഡോ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ റിഫ്ലക്സ് ഒരു പ്രോബ്ലം ആകുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയും സിവിയറിറ്റിയും കൂടുമ്പോഴാണ്. നെഞ്ചരിച്ചിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നു, അതായത് മോർ ദാൻ 2 days ഇൻ എ വീക്ക്, അതിനെയാണ് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളൊരു ജനറൽ പ്രാക്ടീഷണറെ കണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്, വളരെ ആവശ്യമാണ്.
ഓക്കെ, അപ്പോൾ ഇത് അഗ്രവേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും അസുഖമായി മാറാനുള്ള സാധ്യതകളുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇതൊരു വലിയൊരു ഗ്ലോബൽ പ്രോബ്ലമാണ്. വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണിത്. ഒരുപാട് ഹെൽത്ത് റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഗ്യാസ്ട്രോസോഫാജിയൽ റിഫ്ലക്സ്. നമ്മൾ ഇന്ത്യൻസിൽ അല്ലെങ്കിൽ മലയാളീസിൽ അത് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അത്ര ഗൗനിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ അന്നനാളം ചുരുങ്ങുക, പെപ്റ്റിക് സ്ട്രിക്ചർ റപ്ചർ എന്നാണ് അതിന് പറയുന്നത്, അന്നനാളം ചുരുങ്ങിപ്പോവുക. പിന്നെ അന്നനാളത്തിൽ അൾസർ, പുണ്ണുണ്ടാകുക, അൾസറുകൾ. പിന്നെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബാരറ്റ്സ് ഈസോഫാഗസ്, അത് ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. അതിൽ നിന്നാണ് ഈസോഫാജിയൽ ക്യാൻസർ ഉണ്ടാകുന്നത്, ഒൺലി ബിക്കോസ് ഓഫ് ബാരറ്റ്സ്. ഈസോഫാജിയൽ അഡിനോകാർസിനോമ എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ് റിഫ്ലക്സിൽ നിന്നുണ്ടാകുന്ന ബാരറ്റ്സ് ഈസോഫാഗസ്. ബാരറ്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഈ അന്നനാളത്തിൻ്റെ അടിഭാഗം നല്ല ചുമപ്പ് കളറിലായി മാറും. അത് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിന് സിമിലർ ആയിട്ടുള്ള ഒരു ലൈനിങ് ആണ് അന്നനാളത്തിൻ്റെ അടിഭാഗത്ത് വരുന്നത് ക്രോണിക് റിഫ്ലക്സ് കൊണ്ട്. അത് പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. ഇതൊക്കെയാണ് സാധാരണയുള്ള കോംപ്ലിക്കേഷൻസ്.
ഇപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ അസിഡിറ്റി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ ഡോക്ടർ?
ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇത് ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ, ആൻറ്റാസിഡ്സ്, പിന്നെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാതെ കിട്ടുന്ന റാനിറ്റിഡിൻ പോലത്തെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ആസിഡ് സപ്രസ് ചെയ്തിട്ട് ആസിഡ് മുകളിലേക്ക് വന്നുള്ള ഡാമേജുകൾ കുറയ്ക്കാൻ പറ്റും. ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ അന്നനാളം നോർമലായിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പം ഉണ്ടാകില്ല. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറും. അതായത് സ്ട്രിക്ചർ വന്നു കഴിഞ്ഞാൽ അതിന് എൻഡോസ്കോപ്പിക്കായിട്ട് ചികിത്സിക്കേണ്ടി വരും. ക്യാൻസർ വന്നാൽ അതിന് വേറെ ചികിത്സ. അത് കോംപ്ലിക്കേഷൻസും എയർലി റിഫ്ലക്സും എല്ലാം ട്രീറ്റബിൾ ആണ്, എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും വളരെയധികം പേരിൽ കണ്ടുവരുന്ന ഈ അസിഡിറ്റി എന്താണെന്നും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇത്രയും വിശദമായി എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ബിജു ജോർജ്.
താങ്ക് യു വെരി മച്ച് സെൽവി.